നമ്മുടെ ജീവിതം കഴുകി ശുദ്ധീകരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതുണ്ട്. കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നുവെന്ന്.
പ്രിയരെ, വന്ദനം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ തിരുവചനം മാത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന ദൈവവചനം, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും തരുന്ന ദൈവവചനം, ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്ന, നിത്യമായ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവവചനം. ഇന്നും പഠിക്കുവാൻ ലഭിച്ച അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ജീവസന്ദേശത്തിന്റെ വചനപഠന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു, ശ്രദ്ധിച്ചാലും.
യെശയ്യാപ്രവചനം 7-ാം അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ പിറന്ന ഇമ്മാനുവേലിന്റെ ജനനത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രവചനം ഇതിൽ നാം കാണുന്നു. ഇതേക്കുറിച്ച് അറിയുന്നത് നമുക്കൊക്കെ സന്തോഷമാണല്ലേ. അതെ, 7-ാം അധ്യായത്തിലെ വിഷയം ഇമ്മാനുവേലിന്റെ കന്യക ജനനവും അശൂർ യഹൂദയെ ആക്രമിക്കാൻ പോകുന്നതുമാണ്. കഴിഞ്ഞ ദിവസം നാം 6-ാം അധ്യായം പഠിച്ചത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് അനുഗ്രഹകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 7-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ യഹൂദയുടെയും ഇസ്രായേലിന്റെയും ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരാമും വടക്കേദേശമായ ഇസ്രായേലിനോട് ചേർന്നതിൽ യഹൂദ ആകെ ഭീതിയിലാണ്. 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മേലെ കുലത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് യെശയ്യാവ്, അവന്റെ മകൻ ശെയാർ യാശൂബും യഹൂദ രാജാവായ ആഹാസിനെ കണ്ടുമുട്ടുന്നതും യഹോവയെങ്കിൽ നിന്നുള്ള ഒരു ആശ്വാസ ദൂതിനാൽ അവർ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആഹാസ് അടയാളം ചോദിക്കാൻ മടിക്കുമ്പോൾ ഇമ്മാനുവേലിന്റെ കന്യകാജനനത്തെക്കുറിച്ചുള്ള അടയാളങ്ങളും ഉറപ്പും നൽകുന്നത് നാം കാണുന്നു. 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അശൂര്യർ യഹൂദദേശം പിടിച്ചടക്കാൻ പോകുന്നതിനെക്കുറിച്ചും അവരുടെ കഷ്ടതകളെക്കുറിച്ചുമാണ് പറയുന്നത്. ഇത് ന്യായവിധിയുടെ ഒരു മുന്നറിയിപ്പാണ്. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉസിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായ ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരം വാണു. തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. 6-ാം അധ്യായത്തിലെ പ്രവാചകന്റെ വിളിയേയും നിയോഗത്തെയും തുടർന്നുള്ളതാണ് 7-ാം അധ്യായത്തിലെ പ്രവചനം. ഉസിയാവിന്റെ മരണത്തോടെയാണ് ഇത് നടന്നത്. ഉസിയാവിന് ശേഷം അവന്റെ മകനായി യോഥാം സിംഹാസനസ്ഥനായി. അവൻ 16 വർഷം യഹൂദേവാണു. 2 രാജാക്കന്മാർ 15-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നു, ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ ഉസിയാവിന്റെ മകൻ യോഥാം രാജാവായി. അവൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 16 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് യെരുഷ എന്നു പേർ. അവൾ സദേക്കിന്റെ മകൾ ആയിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്തു. യോഥാം അവന്റെ അപ്പനായ ഉസിയാവെപ്പോലെ ഒരു നല്ല രാജാവായിരുന്നു. അവന്റെ മകനായ ആഹാസ് യോഥാമിന് ശേഷം രാജാവായി. അവനൊരു വഷളനായ രാജാവായിരുന്നു. ആഹാസ് 16 വർഷം ഭരിച്ചതായി വായിക്കുന്നു. അവൻ വളരെ മോശപ്പെട്ട രാജാവായിരുന്നു. അവന്റെ ഭരണകാലത്ത് ഒരു ആഭ്യന്തര യുദ്ധമുണ്ടായി വടക്കേ രാജ്യവും തെക്കേ രാജ്യവും തമ്മിൽ. ഇസ്രായേലിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയമായിരുന്നു അത്. 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം മോശമായിരുന്നു അവിടുത്തെ സ്ഥിതിയെന്ന്. ഞാനൊന്ന് വായിക്കട്ടെ, 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. അവൻ, അതായത് ആഹാസ്, ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അവൻ പൂജാഗിരികളിലും കുന്നുകളിലും പച്ചവൃക്ഷത്തിന് കീഴിലൊക്കെയും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവന്റെ പ്രവൃത്തികൾ എത്ര നീചമായിരുന്നു നോക്കുക. ആഹാസ് ദുഷ്ടനായൊരു രാജാവായിരുന്നു. എന്നാൽ വടക്കേ രാജ്യമായി ഇസ്രായേൽ അരാമ്യരോട് ചേർന്ന് അവനെതിരായി വരുന്നത് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടുപോയി. അവർ ആദ്യം വിജയിക്കില്ല എങ്കിൽ തന്നെയും അവർ അവനെ ഒടുവിൽ കീഴടക്കുമെന്ന് വിശ്വസിക്കത്തക്ക കാരണങ്ങൾ ആഹാസിനു മുമ്പിലുണ്ടായിരുന്നു. അതേക്കുറിച്ച് പറയുന്നത് നോക്കൂ, ഏഴാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം. അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. ഇവിടെ അരാമെന്ന് പറയുമ്പോൾ സിറിയ ആകുന്നു എന്നറിയാമല്ലോ. എഫ്രീം എന്ന് പറയുന്നത് വടക്കേ രാജ്യം, അതായത് ഇസ്രായേൽ. ദാവീദ് ഗ്രഹം എന്ന് പറയുന്നത് തെക്കേ രാജ്യം, യഹൂദ. ഇവിടെ പറയാണ് തനിക്കോ തന്റെ രാഷ്ട്രത്തിനോ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ആഹാസിന് ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അരാം രാജാവായ റെസീന് ഇസ്രായേൽ രാജാവായ പേക്കഹും കൂട്ടുചേർന്നു വരുന്നു എന്ന കാര്യം ഈ ആഹാസിനെയും അവന്റെ ജനത്തെയും വളരെ ഭയപ്പെടുത്തി. അരാമും ഇസ്രായേലും യഹൂദയെ കീഴ്പ്പെടുത്താൻ മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റയ്ക്കുള്ള ശ്രമത്തിൽ അവർക്കത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ ഒരുമിച്ച് വരുന്നതുകൊണ്ട് യെരുശലേം അവർ പിടിച്ചടക്കിയേ പോകൂ എന്ന് ആഹാസ് നിശ്ചയിച്ചുറച്ചു. ആഹാസ് ദൈവഭക്തിയില്ലാത്ത രാജാവായിരുന്നെങ്കിൽ കൂടി യഹൂദയെ ഇപ്പോൾ പ്രവാസത്തിലേക്ക് വിടുവാൻ ദൈവം തയ്യാറല്ലായിരുന്നു. ചരിത്രത്തിൽ നിന്നും നാം അറിയുന്നതുപോലെ യഹൂദ വടക്കേ രാജ്യത്തിന്റെ പ്രവാസികളാകുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവർ ബാബിലോന്യ പ്രവാസത്തിൽ പോകുന്നതാണ്. മൂന്നാം വാക്യം. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തെന്തെന്നാൽ, നീയും നിന്റെ മകൻ ശെയാർ യാശൂബും അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത്, യഹൂദ ദേശത്തെ ഇപ്പോൾ പ്രവാസത്തിലേക്ക് അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പദ്ധതി ദൈവത്തിനിപ്പോൾ ഇല്ല. അതുകൊണ്ട് ആഹാസിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അല്ലാത്തപക്ഷം അവൻ മിസ്രൈമുമായി കൂട്ടുകെട്ടുണ്ടാക്കിയേനെ. അതുകൊണ്ട് ആഹാസിനെ ചെന്ന് കാണുവാൻ ദൈവം യെശയ്യാവിനെ അയക്കുന്നു. ഈ വാക്യത്തിൽ പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, യെശയ്യാവ് ആഹാസിനെ എതിരേറ്റ് ചെല്ലേണ്ടത് മേലേക്കുളത്തിന്റെ നീർപ്പാത്തിയുടെ അറ്റത്തു വച്ചാണ്. അവൻ രാജാവിനെ കണ്ടുമുട്ടേണ്ട സ്ഥലം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ദാഹിക്കുന്ന യെരുശലേമിന് ജീവദായകമായ ജലം ഒഴുകി വന്നിരുന്നത് ഈ നീർപ്പാത്തിയുടെ ചാലിലൂടെയായിരുന്നു. അതിൽ നിന്നായിരുന്നു ജനത്തിന് ദാഹജലം കിട്ടിയിരുന്നത്. വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടാകുമോ? നമുക്കാർക്കും ഉണ്ടാകില്ല. അത് ആകാശത്തിലൂടെ വിമാനം പോകുന്നതുപോലെ മാത്രമേ ഉള്ളൂ. എന്റെ പറമ്പിക്കൂടെയും വിമാനം പോകുന്നുണ്ടെന്ന് പറയാം, അത്രമാത്രല്ലേ. അതെ, ഈ പൈപ്പിന് എവിടെയെങ്കിലും ഒരു ടാപ്പ് വേണം. അതിൽ നിന്നും ജലം കിട്ടാൻ സാധിക്കണം. ആ പൈപ്പിൽ നിന്നും ജലം പുറത്ത് കിട്ടുന്നത് എവിടെയാണോ അവിടെ നിങ്ങൾ ചെല്ലണം. ഇപ്പോൾ ഒരു ദൃഷ്ടാന്തത്തിലൂടെ നാം കാണുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ, ദാവീദ് ഗ്രഹത്തിൽ നിന്നും നിങ്ങൾക്ക് യാതൊരു അനുഗ്രഹവും ലഭിക്കാൻ പോകുന്നില്ല. എന്നാൽ അവന്റെ വംശത്തിൽ ഒടുവിൽ ഒരുവൻ, അതെ, ജീവന്റെ ജലമായി അവൻ വരുവാൻ പോകുന്നു. ആ ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ജീവന്റെ ജലം നൽകാനായി അവൻ ദാവീദിന്റെ വംശത്തിൽ വന്നിരിക്കുന്നു. യെശയ്യാവ് ആഹാസിനെ മേലേക്കുളത്തിങ്കൽ വെച്ച് എതിരേൽക്കണമായിരുന്നു. കുളം എന്നതിനുപയോഗിച്ചിരിക്കുന്നത് ബെറഖ എന്ന വാക്കാണ്. മൂലഭാഷയിൽ അതിന്റെ അർത്ഥം അനുഗ്രഹമെന്നാണ്. നിശ്ചയമായും വെള്ളമുള്ള ഒരു കുളം ആ നാടിന്റെ അനുഗ്രഹമായിരുന്നു. 84-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ ഇതേ പ്രയോഗം നാം കാണുന്നുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായിത്തീരുന്നു. അനുഗ്രഹം എന്നുള്ളതിന് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കാണ്. ഇത് രസമായിരിക്കുന്നില്ലേ? ഇത് മേലേക്കുളം ആണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. മേലുള്ള എന്ന വാക്ക് 30-ലധികം പ്രാവശ്യം അത്യുന്നതം എന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ എതിരേൽപ്പാൻ ചെന്നവൻ അത്യുന്നതന്റെ പുരോഹിതനായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 14:18. ഇപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ അനുഗ്രഹം നൽകപ്പെടുന്നത് നീർപ്പാത്തിയുടെ അറ്റത്താണ്. അതെ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അനുഗ്രഹത്തിന്റെ നീരുറവ നമ്മിലേക്കൊഴുക്കുവാൻ തുടങ്ങി. അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കൽ എന്ന ഈ പ്രയോഗവും ശ്രദ്ധിക്കുക. പെരുവഴി ചുറ്റുമുള്ള തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള പാതയാണ്. ചെളിയും മറ്റും നിറഞ്ഞ് യാത്രക്കാരുടെ കാലുകൾ വൃത്തികേടാകാതിരിക്കേണ്ടതിനാണ് ഇത് പെരുവഴിയുടെ എന്ന പ്രയോഗം വരുന്നത്. അതിനുവേണ്ടിയിട്ടാണ് പെരുവഴി ഉപയോഗിച്ചിരുന്നത്. സദൃശവാക്യത്തിൽ നാം കാണുന്നുണ്ട്, ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴിയെന്ന്, തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നുവെന്ന്. സദൃശവാക്യങ്ങൾ 16:17. ഈ പെരുവഴി വിശുദ്ധിയുടെ വഴിയാണ്. യെശയ്യാപ്രവചനം 35:8 പ്രവാചകൻ ഇതേ ചിത്രം തരുന്നുണ്ട്. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴിയെന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടെ കടന്നുപോകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകില്ല. വഴിയും സത്യവും ജീവനുമായ വ്യക്തിയെയാണ് ഈ കുളം സൂചിപ്പിക്കുന്നത്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് 84 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത്, വഴിയും സത്യവും ജീവനുമായവൻ ആരുടെ കൂടെയുണ്ടോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, അവനത്ര ഭാഗ്യവാൻ. അലക്കുകാരന്റെ വയലിൽ ആണ് രാജാവിനെ കണ്ട് അവർ അവനോട് കാര്യങ്ങൾ പറയേണ്ടത്, അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത്. അവിടെയാണല്ലോ ജനങ്ങൾ വസ്ത്രം അലക്കുവാൻ പോകുന്നത്. അത് അക്കാലത്തെ അലക്ക് കമ്പനിയായിരുന്നു. നമ്മുടെ ജീവിതം കഴുകി ശുദ്ധീകരിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിങ്കിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതുണ്ട്. കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന്. യോഹന്നാന സുവിശേഷം 15:3. അവന്റെ വചനം നിരന്തരമായി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാസിനെ എതിരേൽക്കുവാൻ ഈ പ്രത്യേക സ്ഥലത്തേക്ക് യെശയ്യാവിനെ ദൂതുമായി അയച്ചത് കേവലം യാദൃച്ഛികമായിരുന്നില്ല. വളരെ മനോഹരമായ ഒരു ആത്മീയ ദൂത് ഇത് നമ്മോട് പറയുന്നുണ്ട്. അതെ, താങ്കൾക്കുള്ള പ്രത്യേക ദൂത്. യെശയ്യാവ് തന്റെ മകനായ ശെയാർയാശൂബിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ശെയാർയാശൂബ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു ശേഷിപ്പ്, തിരിച്ചുവരും എന്നാണ്. ദൈവത്തിന് എല്ലായ്പ്പോഴും തന്നോട് വിശ്വസ്തരായ ഒരു ശേഷിപ്പുണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായ കാര്യമത്രേ. ഇനിയും 7-9 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഞാൻ 4 വായിക്കാം, 3 ഇതുവരെ വായിച്ചത്. അവനോട് പറയേണ്ടത്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിന്റെയും രസീന്റെയും രമല്യാവിൻ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയുമരുത്. നാം യഹൂദയുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിൽ ഇടിച്ച് കടന്ന് തബയേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. ആരാമും എഫ്രീമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കയില്ല, സാധിക്കുകയുമില്ല. അരാമിന് തല ദമ്മശക്, ദമ്മശക്കിന് തല റസീൻ. 65 സംവത്സരത്തിനകം എഫ്രീം ജനമായിരിക്കാതെ വണ്ണം തകർന്നുപോകും. എഫ്രീമിന് തല ശമരിയ, ശമരിക്ക് തല രമല്യാവിന്റെ മകൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. വടക്ക് ഭാഗത്തുള്ള രണ്ട് ശത്രുക്കൾ ഒരുമിച്ച് ഇവരെ നേരിടുവാൻ വരികയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ആഹാസിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ദൂത് നൽകുന്നത്. അവരുടെ മുന്നേറ്റം പരാജയമായിരിക്കുമെന്നത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ ആഹാസ് ഇക്കാര്യം എങ്ങനെ അറിയുമെന്നതാണ് പ്രശ്നം. കാരണം ആഹാസ് ഒരു സംശയാലുവും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയുമായിരുന്നുവല്ലോ. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നത് സത്യമാണെന്ന് അവനെ എങ്ങനെ ബോധ്യമാക്കും? അതെ, അടിസ്ഥാനമില്ലാത്ത യാതൊരു കാര്യവും വിശ്വസിക്കണമെന്ന് ദൈവം ആരോടും ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും പറയട്ടെ, അടിസ്ഥാനമില്ലാത്ത യാതൊരു കാര്യവും വിശ്വസിക്കണമെന്ന് ദൈവം ആരോടും ഒരിക്കലും എങ്ങും പറഞ്ഞിട്ടില്ല. അന്ധമായി ഏതെങ്കിലും സ്ഥാനത്തേക്ക് നീങ്ങിയിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതല്ല വിശ്വാസം. ഇതിന് ബുദ്ധിമോശം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ദൈവവചനത്തിന്റെ അടിസ്ഥാനമില്ലാത്ത കാര്യം നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടും തീഷ്ണതയോടും ചെയ്താലും അത് ദൈവവിശ്വാസമെന്നോ ദൈവഭക്തിയെന്നോ പറയാനാവില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ബോധ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ദൈവം നിങ്ങളോട് പറയുന്നില്ല. ഉദാഹരണമായി, രക്ഷയ്ക്കു വേണ്ടിയോ അനുഗ്രഹത്തിനു വേണ്ടിയോ ഒരു കോഴിയെയോ ആടിനെയോ ബലി തരുവാൻ ദൈവം എങ്ങും നമ്മോട് പറയുന്നില്ല. കാരണം നമ്മുടെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് ദൈവപുത്രന്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നിവയാൽ അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കേണ്ടത്. ഇത് ചരിത്രവസ്തുതയുമാണ്. അറിയാത്ത, കാണാത്ത അന്ധകാരത്തിലേക്ക് എടുത്തു ചാടുവാൻ ദൈവം നമ്മോട് പറയുന്നില്ല. ഒരു ഉറച്ച അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കുന്ന ഒന്നിൽ വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനുമാണ് ദൈവം നമ്മോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ 3:11 വായിക്കുന്നു. ഒരു വ്യക്തി ആത്മാർത്ഥമായും ദൈവത്തെ അറിയുന്നതിന് താൽപര്യമുള്ളവനെങ്കിൽ അവൻ രക്ഷിക്കുന്ന വിശ്വാസത്തിലേക്ക് കടന്നുവരും. ക്രിസ്തുവിനെ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ അനേകരും ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരല്ല എന്നതാണ് യാഥാർത്ഥ്യം. പാപമംഗലമായ ജീവിതം നയിക്കുമ്പോൾ തന്നെ ഞാൻ സത്യത്തെ അന്വേഷിക്കുകയാണ്, എനിക്കത് കണ്ടെത്തണം, വിശ്വസിക്കണം എന്ന് പറയുന്ന ചിലരുണ്ട്. താങ്കൾ ദൈവത്തെ അറിയാനുള്ള താൽപര്യമുള്ള വ്യക്തിയെങ്കിൽ, അതെ, പാപത്തെ താങ്കൾ വെറുക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുവാൻ താങ്കൾക്ക് താൽപര്യമെങ്കിലും ഉള്ളൂ എന്ന് പറയാൻ സാധിക്കൂ. പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ മനസ്സുവെക്കണം. അസാൻമാർഗിക ജീവിതം നയിക്കുമ്പോൾ തന്നെ ഒരിക്കലും താങ്കൾക്ക് ദൈവത്തെ കാണാനാവില്ല. കാരണം താങ്കൾ തന്നെ താങ്കളുടെ കണ്ണുകൾ അന്ധമാക്കിയിരിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയുടെയും കണ്ണുകൾ അന്ധമാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒരു വ്യക്തി യഥാർത്ഥമായും ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിങ്കിലേക്ക് തിരിയും. ദൈവം തന്നെ അവന് അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും ചെയ്യും. ഇക്കാലത്ത് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനേകരും ദൈവവുമായുള്ള ബന്ധത്തിൽ ശരിയായ അർത്ഥം അറിയുന്നില്ല എന്നതാണ്. ആഹാസ് രാജാവിന്റെ പ്രശ്നവും ഇതായിരുന്നു. ആഹാസിന് വിശ്വാസമില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവനെ വിശ്വസിപ്പിക്കുവാൻ ദൈവം തയ്യാറായിരുന്നു. എന്നാൽ ആഹാസ് വ്യാജമായ ഭക്തി വെച്ചു പുലർത്തുക മാത്രമാണ് ചെയ്തത്. അവൻ പറയുന്ന ആ മറുപടി തന്നെ കേട്ടെ. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ്, ഞാൻ ചോദിക്കയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. എന്താ ഇത് കേട്ടപ്പോൾ ആഹാസിനോട് നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം തോന്നിയോ? ദൈവത്തെ പരീക്ഷിക്കയില്ലെന്ന് അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എന്തു തോന്നി? ഇത് നല്ല കാര്യമല്ലേ? അവൻ വളരെ നല്ലവനായി നടിക്കുന്നു. എന്നാൽ തിരുവചനത്തിൽ നാം കാണുന്ന കപടഭക്തരിൽ ഒരുവനത്രേ ആഹാസ്. ഈ വിധത്തിലുള്ള കാര്യങ്ങൾ വെറുപ്പുളവാക്കുന്നതാണ്. ദൈവവും ഇതിനെ അങ്ങനെ കാണുന്നു എന്ന് ഞാൻ കരുതുന്നു. 13-ാം വാക്യം. അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗ്രഹമേ, കേൾപ്പീൻ, മനുഷ്യനെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്? ഇവിടെ ഒരു കഥ എന്റെ ചിന്തയിൽ വരുന്നു. ഇതൊരു സൺഡേ സ്കൂളിൽ നടന്ന കഥയാ. ആ ടീച്ചർ കുട്ടികൾക്ക് നല്ല ശമരിയാക്കാരന്റെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. 10-ഉം 12-ഉം മധ്യേ പ്രായമുള്ള കുട്ടികൾ വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അത് അവതരിപ്പിക്കുന്ന വിധം അങ്ങനെ തന്നെയായിരുന്നു. മനോഹരമായി ആ ടീച്ചർ അവരെ പഠിപ്പിക്കുകയായിരുന്നു. ആ ഉപമ പറയുമ്പോൾ വാസ്തവത്തിൽ അതിന്റെ വ്യക്തമായ ചിത്രം തന്നെ അവർ കുട്ടികൾക്ക് മുമ്പിൽ വരച്ചു കാട്ടി. എങ്ങനെ അയാൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടുവെന്നും അവർ അവനെ കഠിനമായി ഉപദ്രവിച്ചെന്നും കയ്യിലൂടെയും കാലിലൂടെയും തലയിലൂടെയും ഒക്കെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നുവെന്നും അവൾ വളരെ തന്മയത്വമായി വിവരിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീരമാസകാലം മുറിവ്, രക്തം ഒലിച്ച് അവനങ്ങനെ കിടക്കുന്ന ആ ചിത്രം. ഒടുവിൽ ഈ കുട്ടികളുടെ പ്രതികരണത്തിനു വേണ്ടിയിട്ട് അവളൊരു ചോദ്യം ചോദിച്ചു. അവൾ ലേവിനെക്കുറിച്ചും പുരോഹിതനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കുട്ടികളിൽ ആവേശമുണ്ടാക്കുവാൻ അവൾ ചോദിച്ച ഈ ചോദ്യം, അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടി പറഞ്ഞു, ഞാൻ അയാളെ അവിടെ നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ശുശ്രൂഷിക്കുമെന്ന്. മറ്റൊരു കുട്ടി പറഞ്ഞു, ഞാൻ അയാൾക്ക് കുറെ ബിസ്ക്കറ്റും ഓറഞ്ചും മുന്തിരിങ്ങായും ഒക്കെ മേടിച്ചു കൊടുക്കുമെന്ന്. വേറൊരു കുട്ടി പറഞ്ഞു, ഞാൻ ഓടിപ്പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുമെന്ന്. ഇങ്ങനെ ഓരോരുത്തർ മറുപടി പറഞ്ഞു. ഇതിനിടയിൽ ഒരു കുട്ടി മുഖം ചുളിച്ച് വീർപ്പ് മുട്ടിയിരിക്കുന്നതായി ടീച്ചർ കണ്ടു. ടീച്ചർ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ കുട്ടി, നീയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവൾ തികച്ചും വിരക്തിയോടെ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, എനിക്കത് കാണുമ്പോൾ തന്നെ ഛർദി വരും. അതെ, രക്തത്തിൽ കുളിച്ച് വികൃതമായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രം ആ ടീച്ചർ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ആ കൊച്ചുകുട്ടി ആത്മാർത്ഥമായി തന്നെ മറുപടി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മറുപടികളൊക്കെ ഈ കുട്ടികൾ പറയുന്നതുപോലെ തന്നെയാണ്. ദൈവവും കാണുന്നത് അതുമാത്രമാണ്. ദൈവത്തെ ഞാൻ പരീക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈ വ്യക്തി ഭക്തനായിത്തീരുന്നില്ല. ദൈവം പറയുന്നത്, എന്നെ പരീക്ഷിച്ചു നോക്കൂ, ഞാൻ നല്ലവനാണോ അല്ലയോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നത്രേ. വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ ദൈവം ശരിയായ നടത്തിപ്പ് തരുന്നതുവരെ നാം കാത്തിരിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം അത് ക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം മാത്രമേ വരുത്തൂ. ഈ അവിശ്വസിക്കുന്ന രാജാവിനോട് ദൈവം പറയുകയാണ്, യെശയ്യാവ് പറഞ്ഞതുകൊണ്ട് മാത്രം നീ എന്റെ ദൂത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതിനൊരു അടിസ്ഥാനം ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് വാസ്തവത്തിലൊരു തെളിവ് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദൂത് എന്നിൽ നിന്നാകുന്നു നിനക്ക് ലഭിക്കുന്നത് എന്ന് ബോധ്യം വരുവാനായി അസാധാരണമായ ഒരു അടയാളം നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആഹാസ് അടയാളം ചോദിച്ചില്ല. നോക്കണേ, അവന്റെ ഒരു കപടഭക്തി എത്ര വലുതാണെന്ന്. അതുകൊണ്ട് ദൈവം ഒരു അടയാളം നൽകാൻ പോകുകയാണ്, ആഹാസിനല്ല, ഇസ്രായേൽ ഗ്രഹത്തിനു മൊത്തം. 14 വാക്യം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. ദൈവം തന്റെ പ്രവചനത്തിന് ഒരു അടിസ്ഥാനമിട്ടു. കന്യകാ ജനനത്തെക്കുറിച്ച് വ്യക്തമായി അറിയുവാൻ സുവിശേഷങ്ങൾ വായിച്ചാൽ മതി. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 1 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എത്ര കൃത്യമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1 18 മുതൽ 23 വരെ ഞാനൊന്ന് വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കന്യകയിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം മൂലം യെശയ്യാ പ്രവചന 7 14 വാക്യം തിരുവചനത്തിലെ ഏറ്റവും വിവാദപരമായ വാക്യങ്ങളിൽ ഒന്നായിട്ടുണ്ട്. അവിശ്വാസികളായ ആളുകൾ ഇത് നിഷേധിക്കുന്നതിനും കന്യകാ ജനനത്തെ അവഗണിക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വൃഥാവാണ്. മറിയത്തിന്റെ ഗർഭധാരണത്തെ സംബന്ധിച്ച് വിവാഹത്തിനു മുമ്പേ യോസഫിന് മാലാഖ കൊടുത്ത വിശദീകരണം യെശയ്യാ പ്രവചനം 7:14 ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. കന്യകാ ജനനത്തിനുള്ള തൃപ്തികരമായ തെളിവാണിത്. അവൾ പുരുഷബന്ധം കൂടാതെ ഒരു മകനെ പ്രസവിക്കുമെന്ന് ഈ പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാർത്തെനോസ് എന്നാണ്, മത്തായി 1:23. ഇതിന്റെ അർത്ഥം കന്യക എന്നത്രേ. ഇതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് അഥേന എന്ന ഗ്രീക്ക് ദേവതയുടെ ക്ഷേത്രമായ പാർത്തിനോൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അഥേനയെ കന്യകയായിട്ടാണ് ഗ്രീക്കുകാർ ചിത്രീകരിച്ചിരുന്നതും അതുകൊണ്ടാണ് ആരാധിച്ചിരുന്നതും. നമുക്ക് വീണ്ടും യെശയ്യാ പ്രവചനത്തിന്റെ ഈ വാക്യത്തിലേക്ക് വരാം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാവ് പറഞ്ഞു അവന്റെ പേർ ഇമ്മാനുവേൽ എന്നായിരിക്കുമെന്ന്. എന്നാൽ സുവിശേഷങ്ങളിൽ ഒരിടത്തും അവനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നതായി നാം കാണുന്നില്ല. എന്താ താങ്കൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? ഇമ്മാനുവേൽ എന്നതിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നത്രേ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവർ അവനെ യേശു എന്ന് പേർ വിളിച്ചു എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. അവൻ ഇമ്മാനുവേൽ അല്ലായിരുന്നെങ്കിൽ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ അവന് കഴിയില്ലായിരുന്നു. അവൻ യേശു എന്ന് വിളിക്കുന്ന ഓരോ സമയത്തും ദൈവം നമ്മോടുകൂടെ എന്നാണ് താങ്കൾ പറയുന്നത്. അവൻ ദൈവമാകുന്നു. അവൻ നമ്മോട് കൂടെയുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം. അവൻ നമ്മുടെ രക്ഷിതാവാണ്. കന്യകയിൽ നിന്നും ജനിച്ചവൻ. താങ്കൾ അവനിൽ ആശ്രയം വെച്ചിട്ടുണ്ടോ? ഇനിയും 15 വാക്യത്തിൽ നാം കാണുന്നു, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ടുപജീവിക്കും. പലസ്തീനിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ സാധാരണക്കാരനായി യേശു വളർന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. തൈരും തേനും പാവപ്പെട്ടവന്റെ ലളിതമായ ആഹാരമായിരുന്നു അക്കാലത്ത്. 16 വാക്യത്തിൽ, തിന്മ തള്ളി നന്മ തെരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ആഹാസിന്റെ കാലത്ത് ഇത് അസംഭവ്യമായി തോന്നി. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവിൽ ഇത് നിവൃത്തിയായി. ഈ അധ്യായത്തിലെ ശേഷിക്കുന്ന ഭാഗത്ത് യെശയ്യാവിന്റെ കാലത്തെ പ്രാദേശിക സംഭവങ്ങളാണ് പ്രത്യേകമായി കാണുന്നത്. എന്നാൽ അതിന്റെ ആത്യന്തികവും യഥാർത്ഥ പൂർത്തീകരണവും നാം കാണുന്നത് മഹാപീഡനകാലത്താണ്. മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി പിറന്ന ഇമ്മാനുവേൽ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ രക്ഷ സ്വന്തമാക്കുവാൻ താങ്കളുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി താങ്കൾ വിശ്വസിക്കുമെങ്കിൽ ഇമ്മാനുവേൽ, അതെ ദൈവം താങ്കളോട് കൂടെയിരിക്കുന്ന ആ അവസ്ഥ അനുഭവിച്ചറിയുവാൻ താങ്കൾക്ക് സാധിക്കും. അതിനായി യേശുവിൽ വിശ്വസിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് നൽകിത്തന്ന അതിമനോഹരമായ ഈ പഠനത്തിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്നുവെന്നും അവൻ ഇമ്മാനുവേലായി ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്ക് തന്നതായ ഉറപ്പിനായി സ്തോത്രം. ഇന്ന് ആ വിഷയം വിശ്വസിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.